ഇന്നത്തെ പഠനത്തിൽ കാണുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞത്. കർത്താവ് വരുവാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു അധ്യായം. ഇതിൻ്റെ 8 വാക്യം വരെ നാം ഏകദേശം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയും 9, 10 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 13 9-10. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പ് സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. ഇവിടെ സഭയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. സുവിശേഷം എന്നതിൽ നിന്ന് യേശു അർത്ഥമാക്കുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്, അത് കൃപയുടെ സുവിശേഷവുമാണ്. രണ്ട് സുവിശേഷങ്ങളില്ല. രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ് കൃപയുടെ സുവിശേഷം. രക്ഷ ദൈവത്തിൻ്റെ കൃപയാലാണ് ലഭിക്കുന്നത്. പാപികളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടിയല്ലാതെ വേറെ മാർഗം ദൈവം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതിനാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവൻ വരുന്നു. അവൻ അന്ന്, അതായത് മഹാപീഡനത്തിൻ്റെ കാലത്ത് പറയുമ്പോൾ അത് ശരിയായിരിക്കും. 11 വാക്യത്തിൽ നാം കാണുന്നു, അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. തയ്യാറാകാതെ പ്രസംഗം പറയുന്നതിനുള്ള ഒരു ന്യായമല്ല ഇവിടെ പറയുന്നത്. ഇത് ഇസ്രായേൽ ജാതിയിലെ 144,000 പേർ സാക്ഷികളായിരിക്കുന്ന ദിവസത്തെ കുറിക്കുന്നതാണ്. അന്ന് അവർക്കുള്ള ദൂതനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും സൺഡേ സ്കൂൾ പാഠങ്ങൾ തയ്യാറാകാതെ പഠിപ്പിക്കുന്നതിനുള്ള ഉപാധിയല്ല ഇവിടെ കാണുന്നത് എന്ന് മറക്കരുത്. ഇനിയും 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ലോകവ്യാപകമായ യഹൂദന്മാരോട് പകയും ഒറ്റിക്കൊടുക്കുന്നതായ അനുഭവം ഉണ്ടാകും. എന്നാൽ ദൈവം അവരുടെ മേൽ തന്നെ മുദ്ര പതിപ്പിക്കുമ്പോൾ അവർ അവസാനത്തോളം സഹിച്ചു നിൽപ്പാൻ പ്രാപ്തരായിത്തീരും എന്ന് നാം കാണുന്നു. 14 വാക്യത്തിൽ, എന്നാൽ ശൂന്യമാകുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദ്യ ദേശത്ത് ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇത് മഹാപീഡനത്തിൻ്റെ ആരംഭമാണ്. അതിൻ്റെ ആദ്യത്തെ 3.5 വർഷക്കാലം താരതമ്യ ശാന്തമായിരിക്കും. അത് എതിർ ക്രിസ്തുവിൻ്റെ തെറ്റായ സമാധാനവുമായിരിക്കും. പിന്നീട് മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ശൂന്യമാകുന്ന മ്ലേച്ഛത, അതാണ് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെവിടെയാണ് എന്നവർ ചോദിക്കുമായിരുന്നു. നിൽക്കരുതാത്ത സ്ഥലത്ത് അത് നിൽക്കുമെന്നത്രേ അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മിൽ പലർക്കും കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഷയാണത്. ഇസ്രായേൽ ജാതിക്ക് മാത്രമാണ് വിശുദ്ധ സ്ഥലം നൽകിയിരിക്കുന്നത്. ഈ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ഭൂമിയിലെ ദേവാലയത്തിനുള്ളിലെ ഒരു പ്രത്യേക സ്ഥലമായിരുന്നു അത്. ഇന്ന് ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സ്ഥലമില്ല. 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്ത് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കുകയോ അരുത്. വയലിൽ ഇരിക്കുന്നവൻ്റെ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. കാര്യങ്ങളുടെ തിടുക്കം ആകുന്നു ഇവിടെ പറയുന്നത്. മഹാപീഡനത്തിൻ്റെ ആരംഭമായിട്ട് 17-18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. 19-23 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ ദിനങ്ങളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ ശക്തി കൊണ്ട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അത്ഭുതങ്ങൾ കാണിക്കും. കർത്താവിൻ്റെ 2 വരവെങ്കിൽ ഭൂതലത്തിൽ ഇരുട്ടാകുകയും ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു സ്വർഗീയ വെടിക്കെട്ട് അഥവാ കരിമരുന്ന് പ്രയോഗം. അതെ, യോവേൽ പ്രവചനം 2 28-32 വരെയുള്ള വാക്യങ്ങളുടെ നിവൃത്തിയാണിത്. 24-25-26 വാക്യങ്ങളിൽ വരുമ്പോൾ മഴയ്ക്കുള്ള മേഘങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവ ദൈവമഹത്വത്തിൻ്റെ മേഘമാണ്, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ഷെക്കേന. 27 വാക്യത്തിൽ നാം കാണുന്നു, അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇത് സഭയുടെ ഉൾപ്രാപണമല്ല, സഭയെ ചേർക്കുവാൻ അവൻ ദൂതന്മാരെ അയക്കുകയില്ല. പിന്നെയോ, മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവൻ എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പീഡനകാലത്തിന് ശേഷം ക്രിസ്തു തേജസ്സോടെ ഭൂമിയിലേക്ക് ന്യായവിധിക്കായി മടങ്ങി വരുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അടുത്തതായി അത്തിയുടെ ഉപമയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 30-ാം വാക്യത്തിൽ, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തലമുറ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ സൂചിപ്പിക്കുന്നതാകാം. അങ്ങനെയെങ്കിൽ ആ ജനത്തിൻ്റെ അവിനാശ ലക്ഷണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ല എങ്കിൽ ഈ തലമുറ എന്നത് ഒരു തലമുറയിലെ ജനത്തെയും അവരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെയും ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവങ്ങളുടെ ആരംഭത്തെ കണ്ടവർക്ക് അവയുടെ അവസാനവും കാണുവാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്നും അർത്ഥമാകുന്നത്. രണ്ടാമത്തെ ചിന്താഗതിയാണ് കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇസ്രായേൽ ജാതിയുടെ സ്ഥിരതയേക്കാൾ ഈ സംഭവങ്ങൾ പെട്ടെന്ന് വന്ന് ഭവിക്കുമെന്നതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്ക് കാണാം. 31-ഉം 32-ഉം വാക്യങ്ങളിൽ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് നാം കാണുന്നു. ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള വാക്യമാണ്. യേശു ദൈവമാകയാൽ അവൻ്റെ സർവജ്ഞാനത്തിൽ ഈ കാര്യം അറിയുന്നില്ല എന്ന് പറയുന്നത് വിശദീകരിക്കുവാൻ പ്രയാസമാണ്. മർക്കോസ് യേശുവിനെ ദാസനായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. യേശുവിൻ്റെ ദാസത്വ സ്വഭാവം അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. അവൻ ദാസരൂപമെടുത്തു. യേശു മനുഷ്യനായി തീർന്നപ്പോൾ നമ്മെപ്പോലെ ആകുവാനായി അവൻ തന്നെത്താൻ പരിമിതികൾക്ക് വിധേയപ്പെടുത്തുകയാണ് ചെയ്തത്. 33-ാം വാക്യത്തിൽ കാണുന്നത്, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവീൻ, ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഏത് കാലത്തും ജീവിക്കുന്ന ദൈവജനം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടാണ് ഭാവിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത്. 34-37 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപമ നാം കാണുന്നു. ഈ ഉപമയോടുകൂടി മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒലിവുമല പ്രഭാഷണം അവസാനിക്കും. തൻ്റെ 2-ാമത്തെ വരവിനോട് ബന്ധപ്പെടുത്തിയാണ് യേശു ഈ ഉപമ പറഞ്ഞത് എന്ന് നാം കാണുന്നുണ്ട്. ഇനിയും 14-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിഷയം വളരെ ഗൗരവമായ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് പെസഹായുടെ ഒരുക്കത്തെക്കുറിച്ചാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. യഹൂദന്മാരുടെ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമായ നിസാൻ മാസത്തിൻ്റെ 14-ാം ദിവസമായിരുന്നു പെസഹ ആചരിച്ചിരുന്നത്. നിസാൻ മാസം നമ്മുടെ ഇന്നത്തെ ഏപ്രിൽ മാസമാകുന്നു. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസത്തിൻ്റെ 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആരംഭിക്കുകയും അത് 7 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണമെന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പെസഹ ആഘോഷത്തിൻ്റെ അവസാനത്തിൽ ജനം യെരുശലേമിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് യേശുവിനെ പിടിച്ച് കൊല്ലുവാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പെസഹായുടെ കാലത്ത്, അതായത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കാലത്ത് യേശുവിനെ പിടിച്ച് കൊല്ലരുത് എന്ന തീരുമാനത്തിലാണ് അവരെത്തിയിരുന്നത്. 7 ദിവസം കഴിയുമ്പോൾ ജനം യെരുശലേം വിട്ടുപോകുവാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് യേശുവിനെ പിടിപ്പാൻ കഴിയും. ഒരു കോളിളക്കമോ ബഹളമോ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ പെരുന്നാളിൽ അവനെ തൊടുകയില്ല എന്ന് തീരുമാനിപ്പാൻ കാരണം. പെരുന്നാളിൽ സംബന്ധിപ്പാൻ വേണ്ടി പുരുഷാരം യെരുശലേമിൽ വന്നിരിക്കുകയാണ്. അവർക്ക് യേശുവിനെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. സാമാന്യ ജനം സന്തോഷത്തോടെ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരെ പോഷിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. ഇവിടെ ഇതാ അതിമനോഹരമായ ഒരു സംഭവം. ഈ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ പെസഹായ്ക്ക് 6 ദിവസം മുൻപ് നടന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മത്തായിയും മർക്കോസും ഈ സംഭവം പെസഹായ്ക്ക് തൊട്ടു മുമ്പായി നടക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് അവർക്ക് തെറ്റുപറ്റിയതാണോ? ഒരിക്കലുമല്ല. മത്തായിയും മർക്കോസും കാലാനുക്രമമായ രീതിയിൽ വിവരിപ്പാനല്ല ശ്രമിച്ചിട്ടുള്ളത് എന്ന വസ്തുത നാം ഓർത്തിരിക്കേണ്ടതാണ്. യൂദായുടെ ഇരുണ്ടതായ പ്രവർത്തനത്തിന് ശേഷം, അതായത് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള അവൻ്റെ പദ്ധതിക്ക് ശേഷം, ഈ മനോഹരമായ കാര്യം രേഖപ്പെടുത്തുവാനാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. ഇരുളും വെളിച്ചവും തമ്മിലുള്ള വ്യതിയാനം എടുത്തു കാണിപ്പാനാണ് ഇവ രണ്ടും ഒരുമിച്ച് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മത്തായിയും മർക്കോസും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം കാലാനുക്രമമായിട്ടല്ല രേഖപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർക്കണം. സ്നേഹിക്കുന്നയാളും ശത്രുവും ഒരുപോലെ ക്രൂശിങ്കിലേക്ക് നീങ്ങുകയാണ്. അവർ വ്യത്യസ്ത വഴികളിലാണെന്ന് മാത്രം. വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലാണ് ബഥാനിയിലെ മറിയ വരുന്നത്. എന്നാലോ യൂദായാകട്ടെ തെറ്റും ഇരുണ്ടതുമായ ഉദ്ദേശത്തോടെയാണ് നീങ്ങുന്നത്. ഈ സ്ത്രീ മാർത്തയുടെയും ലാസറിൻ്റെയും സഹോദരിയായ മറിയയാണെന്ന് യോഹന്നാനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നു, അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചിലവ് എന്തിന്, ഇത് 300-ൽ വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. യൂദായാണ് ഇങ്ങനെ പറയുവാൻ മുൻകൈ എടുത്തതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. മറ്റുണ്ടായിരുന്നവരും അവൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു എന്നാണ് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാകുന്നത്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാമായിരുന്നു എന്ന ഭക്തിപരമായ നിർദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. യഥാർത്ഥ ഉദ്ദേശത്തെ മറച്ചു കളഞ്ഞു തൻ്റെ സ്വന്തമായ ജഡീക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുവാനാണ് യൂദ ആഗ്രഹിച്ചത്. ക്രിസ്തീയ പ്രവർത്തനത്തിലും ഇന്ന് ഇതുപോലെയുള്ള സംഗതികൾ കാണാറുണ്ട്. വളരെ അധികം ദുഃഖകരമായ ഒരു കാര്യമാണ്. അവർ ആ പണം യൂദായ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് എവിടെ പോകുമായിരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? 6-7 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ യേശു ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കിയുണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. അതെ, എത്ര ഉന്നതമായിട്ടുള്ളൊരു ചിന്തയാണ് കർത്താവ് ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവർ പരമാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ ദരിദ്രരെ സഹായിക്കുന്നതിന് പല അവസരങ്ങളും അവർക്കുണ്ടായിരുന്നു. അവർക്ക് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ദരിദ്രന്മാരുടെ സാന്നിധ്യം. യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും ദാരിദ്ര്യത്തിന് നീക്കം വരികയില്ല. 8-9 വാക്യങ്ങളിൽ അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവൾ തന്നാൽ ആവത് ചെയ്തു. ഏതൊരു വ്യക്തിയും അത്രമാത്രം ചെയ്യണമെന്നേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ആ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ മനോഹരമായ കാര്യം അവൾ ചെയ്തതിന് തൊട്ടടുത്തതായി ഇതിൻ്റെ വെളിച്ചത്തിലും സ്നേഹത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള യൂദായുടെ പദ്ധതിയാണ്. 10-11 വാക്യങ്ങളിൽ യൂദായെ അവൻ്റെ ഇരുട്ടിൻ്റെ പ്രവർത്തനത്തിൽ നാം കാണുന്നു. ഈ മനുഷ്യൻ യേശുവിനെ കൊല്ലുന്നതിനുള്ള ഗൂഢാലോചന ചെയ്യുകയാണ്. കൂടെ നടന്ന് ഇത് ചെയ്യുന്ന കഠിന ഹൃദയം, അവനെ ഉറ്റിക്കൊടുക്കുന്നതിന് അനുയോജ്യമായ സമയം വരെ കാത്തിരിക്കാനാണ് ആലോചന കഴിച്ചത്. എന്നാൽ യേശു അവരെ നിരാശരാക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യൂദായോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞതായി നാം വായിക്കുന്നു. അതിനാൽ യൂദാ ഓടിച്ചെന്ന് പരീശന്മാരോട്, നിങ്ങൾ ഉടനെ ചെന്ന് അവനെ പിടിക്കുന്നതാണ് നല്ലത്, അവൻ നമ്മുടെ ഗൂഢാലോചന മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവൻ പട്ടണം വിട്ടു പോയേക്കും എന്ന് പറഞ്ഞിരിക്കാനാണ് സാധ്യത. അതിനാൽ അവർ ഉടനെ തന്നെ പടയാളികളെ കൂട്ടിക്കൊണ്ട് അവനെ പിടിപ്പാൻ പുറപ്പെട്ടു പോയി. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് പെസഹായ്ക്ക് ഒരുക്കം ചെയ്യുന്നതായിട്ടാണ്. 12-ാം വാക്യത്തിൽ, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹായിൽ കഴിക്കേണ്ടത്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണമായിരുന്നു. മോശയുടെ ന്യായപ്രമാണം അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നതിൽ ശിഷ്യന്മാർ നിഷ്ഠയുള്ളവരായിരുന്നു. എവിടെയാണ് അവർ പെസഹ കഴിപ്പാൻ പോകുന്നത് എന്നവർക്കറിയണമായിരുന്നു. അത് തയ്യാറാക്കുവാൻ അവർ പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യേശു പെസഹായുടെ അർത്ഥം തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോവുകയാണ്. 13-14 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മാനുഷിക വശം വെളിപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്നവർ അപ്പോഴും ഉണ്ടായിരുന്നു എന്നും അവർ അവന് വേണ്ടി പെസഹ ഒരുക്കുവാൻ തയ്യാറായിരുന്നു എന്നും ഇത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് സർവജ്ഞാനിയായ ദൈവമായിരുന്നു എന്ന വസ്തുതയും ഇത് വെളിവാക്കുന്നു. ഈ പേര് പറയപ്പെടാത്ത നല്ല മനുഷ്യൻ യേശുവിൻ്റെ അനുഗാമികളിൽ ഒരുത്തനായിരിക്കാനാണ് സാധ്യതയുള്ളത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3 വർഷക്കാലത്തെ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ഈ മാളിക മുറി യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല. ഇനിയും, നീ യെരുശലേമിൽ പെസഹായ്ക്ക് വരുമ്പോൾ ഈ മുറി നിനക്ക് ഉപയോഗിക്കാം, അത് നിനക്ക് വേണ്ടി തയ്യാറാക്കി തരുന്നതാണ് എന്ന് ഈ വീട്ടുടമസ്ഥൻ യേശുവിനോട് പറഞ്ഞിരിക്കാൻ ഇടയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. 15-16 വാക്യങ്ങളിൽ അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്നു അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. യേശു കടമെടുത്ത ഒരു മുറിയിലാണ് പെസഹ ആചരിച്ചത് എന്ന കാര്യം ശ്രദ്ധിക്കുക. യെരുശലേമിലേക്ക് സവാരി ചെയ്യുവാൻ ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചതായ ഇതുപോലെ ഒരു അനുഭവം താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞതുപോലെ അവർ കാണുകയുണ്ടായി. ആ ചെറിയ കഴുതക്കുട്ടയ്ക്ക് വേണ്ടിയും നേരത്തെ ക്രമീകരണം ചെയ്തിരിക്കാൻ ഇടയുണ്ട്. അല്ല, അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു. സന്ധ്യയായപ്പോൾ അവൻ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. പെസഹ തുടങ്ങുന്നത് സൂര്യാസ്തമനത്തോടുകൂടെയാണ്, ഇരുട്ടുള്ളപ്പോഴാണ് അവൻ വന്നത് എന്ന് കരുതാവുന്നതത്രേ. താൻ തയ്യാറാകുന്നതുവരെയും അവൻ അവരുടെ കയ്യിൽ നിർബന്ധിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല. എന്നാൽ തക്ക സമയത്ത് അവൻ തന്നെ തന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്യും. അത് അവരുടെ പരിപാടി അനുസരിച്ചായിരിക്കില്ല, പിന്നെയോ അവൻ്റെ സമയപരിപാടിക്കനുസരിച്ചായിരിക്കും നടക്കുന്നത്. ഇത് മനോഹരമായ കാര്യമാത്രേ. 18-ഉം 19-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, സുഹൃത്തെ, തങ്ങൾ എല്ലാവരും തന്നെ അതിന് കഴിവുള്ളവരാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നതാണ്. ഞാനാണോ എന്നവർ ചോദിക്കുന്നില്ലേ? താങ്കൾ മുഴുവനായി അധപ്പതിച്ച ഒരു വ്യക്തിയാകുന്നുവെന്നും നല്ലവനല്ല പാപിയാണെന്നും ദൈവത്തിങ്കിൽ നിന്ന് മുഖം തിരിച്ചു പോകുവാൻ കഴിവുള്ളവനാണെന്നും താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ താങ്കൾ അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. മനുഷ്യൻ പാപിയാകുന്നു. 20-21 വാക്യങ്ങളിൽ ഇസ്കരിയോത്ത യൂദായായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനമെടുത്തത് എന്ന് നാം കാണും. യേശുവിനോടുകൂടെ 3 വർഷക്കാലം ആയിരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നതിനാൽ യൂദായുടെ ഉത്തരവാദിത്വം വലിയതായിരുന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. യേശു ഇസ്കരിയോത്ത യൂദായെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് എന്നും അപ്പോൾ അവൻ അവിടെ നിന്നും സ്ഥലം വിട്ടു എന്നുമാണ് ഞാൻ കരുതുന്നത്. എത്ര നീചമായ പ്രവൃത്തിയാകുന്നു അവൻ ചെയ്യുവാൻ പോകുന്നത്. ഇനിയും 26-31 വരെയുള്ള വാക്യങ്ങളിൽ നാം ആദ്യം കാണുന്നത് ശിമോൻ പത്രോസ് തൻ്റെ കൂറ് പ്രഖ്യാപിക്കുന്നതാണ്. ഞാൻ വായിക്കട്ടെ. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. പത്രോസ് പരമാർത്ഥതയുള്ളവനായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്ന് നമ്മൾ പലരുടെയും പ്രശ്നം ഇത് തന്നെയല്ലേ? നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമുക്കറിയില്ല. മറ്റുള്ളവരുടെ ബലഹീനതകളെ ശക്തമായി എതിർക്കുന്ന താങ്കൾക്ക് താങ്കളുടെ ബലഹീനതകളെക്കുറിച്ച് അറിയാമോ? ഇന്ന് നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് പല പല പരിപാടികളും കാണാറുണ്ട്, ഇല്ലേ സുഹൃത്തെ? മനഃശാസ്ത്രത്തിനൊന്നും ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ കഴിയില്ല. താങ്കൾക്ക് താങ്കളെ വാസ്തവമായി കാണുവാൻ കഴിയുന്നത് ദൈവവചനത്തിൽ മാത്രമാണ്. താങ്കളെ പൂർണ്ണമായും കാണുവാൻ സാധിക്കുന്ന കണ്ണാടി ദൈവവചനം മാത്രമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ദൈവവചനം പഠിക്കുവാൻ കൂടുതൽ സമയമെടുക്കണമെന്ന്. ഓരോ ദിവസവും നാം അതുമായി സമയം ചെലവഴിക്കുമെങ്കിൽ നമ്മെ തന്നെ കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിക്കും. സുഹൃത്തെ, മനുഷ്യ ഹൃദയത്തിൻ്റെ ആഴം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. നാം എത്രമാത്രം പാപികളാണെന്ന് ദൈവവചനത്തിന് മാത്രമേ കാണിച്ചു തരുവാൻ സാധിക്കും. പത്രോസ് യേശുവിനെ ഒടുവിലായി തള്ളിപ്പറയുന്നതായി നാം കാണുന്നുണ്ട്. 32-34 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവർ ഗത്സമന എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറേ, അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. 34-ാം വാക്യത്തിൽ, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ പാർത്തുണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു. ഗത്സമന തോട്ടം അവർ സാധാരണ പോകാറുള്ള പരിചിതമായ ഒരു സ്ഥലമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് ഗത്സമന തോട്ടമെന്ന് അറിയപ്പെടുന്ന സ്ഥലം തന്നെ ആയിരുന്നുവോ അത് എന്ന് നമുക്കറിയില്ല. സ്ഥലം എവിടെയായിരുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. അവൻ സാധാരണ പോകാറുള്ള സ്ഥലമായിരുന്നതിനാൽ യൂദയ്ക്ക് അവിടം നല്ലവണ്ണം അറിയാമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് ഒരു രാത്രി പോലും യെരുശലേം നഗരത്തിൽ ചെലവഴിച്ചിട്ടില്ല. അവൻ ഈ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ 11 ശിഷ്യന്മാരെ യേശുവിനോട് കൂടെയുള്ളൂ. ഈ സമയത്ത് 8 പേരെ അകറ്റി നിർത്തിയിട്ട് അവരിൽ 3 പേരെ പത്രോസിനെയും യോക്കോബിനെയും യോഹന്നാനെയും തന്നോട് അടുത്തു കൊണ്ടുപോകുന്നു. അവൻ പ്രാർത്ഥിപ്പാൻ പോയി. അവർ തോട്ടത്തിൽ വെച്ച് വലിയ വ്യഥ അനുഭവിച്ചു എന്ന് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി എന്നാണ് 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ വളരെയധികം വ്യാകുലപ്പെടുകയും ഭാരം അനുഭവിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇത് ഞെട്ടിക്കുന്ന ഒരു വിവരണം തന്നെയാകുന്നു. ഇവിടെ കർത്താവ് ക്രൂശിൽ വെച്ച് ശാരീരികമായ കഷ്ടത സഹിച്ചതിനോളം അതിൽ കൂടുതൽ അല്ലെങ്കിൽ മാനസികമായ വേദന അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവൻ വീണ്ടും ഇവിടെ തോട്ടത്തിൽ പരീക്ഷകനെ അഭിമുഖീകരിക്കുകയാണോ ചെയ്തത്? അപ്രകാരമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത മർമ്മങ്ങൾ ഗെത്സമന തോട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം. സുഹൃത്തെ, എനിക്കും താങ്കൾക്കും നമ്മുടെ ബലഹീനതയിൽ അവനോടൊപ്പം ഗെത്സമന തോട്ടത്തിൻ്റെ അനുഭവത്തിൽ കൂടി പോകുവാൻ കഴിയുകയില്ല. എന്നാൽ അതിൻ്റെ അരികെ നിന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് വീക്ഷിക്കുക. അതുമാത്രമേ നമ്മെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നാണ് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. 35-ഉം 36-ഉം വാക്യങ്ങളിൽ ആ നാഴിക തന്നിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിനായി യേശു പ്രാർത്ഥിച്ചു. മരണത്തെ അല്ലായിരുന്നു അവൻ ഭയപ്പെട്ടത്, പിന്നെയോ പാപം തൻ്റെ മേൽ ഇടുന്നതായ ക്രൂശിലെ ആ സമയത്തെയാണ് അവൻ ഭയപ്പെട്ടത്. അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. മർക്കോസ് നാഴികയും പാനപാത്രവും ഒരേ അർത്ഥത്തിലാണ് കാണുന്നത്. എബ്രായലേഖന എഴുത്തുകാരൻ പറയുന്നത് ശ്രദ്ധിക്കുക, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. 37-ഉം 38-ഉം വാക്യങ്ങൾ വരുമ്പോൾ ഈ 3 ശിഷ്യന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവർക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിഞ്ഞു. താൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ പോവുകയാണെന്ന കാര്യത്തിൻ്റെ അസ്വസ്ഥത പോലും പത്രോസിനുണ്ടായിരുന്നില്ല. അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ അസ്വസ്ഥമാകാനാണല്ലേ. അവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുകയാണ് ചെയ്തത്. സുഹൃത്തെ, ഇന്ന് നമുക്ക് പരീക്ഷയെ അതിജീവിക്കുവാനുള്ള മാർഗം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ്. യേശു മടങ്ങിപ്പോയി തൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ആവർത്തിക്കുന്നതായി നാം കാണുന്നു. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന്. ശിഷ്യന്മാർ വീണ്ടും ഉറക്കം പിടിച്ചു. തങ്ങളുടെ പരാജയത്തിന് വിശദീകരണം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ജഡം ആശ്രയിപ്പാൻ പറ്റിയതല്ല എന്ന പാഠം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവീൻ എന്ന് അവർക്കൊരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. ഇവിടെ വഞ്ചനയുടെ ഏറ്റവും നിന്ദ്യമായ പ്രവർത്തനമാണ് നാം കാണുന്നത്. യേശു പതിവായി എവിടെയാണ് വിശ്രമിക്കുന്നത് എന്ന് യൂദായ്ക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവൻ ശത്രുക്കളെ അവിടേക്ക് നയിച്ചു. ചുംബനം സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടയാളമാണ്. എന്നാൽ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാനാണ് യൂദ അതുപയോഗിച്ചത്. അതിനാൽ യൂദായുടെ പ്രവൃത്തി കൂടുതൽ നിന്ദാർഹവും പരിഹാസ്യവുമായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനല്ലായിരുന്നു എന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആൾക്കൂട്ടത്തിൽ അവനെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. യൂദ അവനെ ഒറ്റിക്കൊടുത്തു. യേശു പാപികളായ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട സമയമാണിത്. ക്രൂശിങ്കിലേക്ക് പോകുവാൻ അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ശിമോൻ പത്രോസ് അവനെ രക്ഷിപ്പാൻ ശ്രമിച്ചുകൊണ്ട് അടുത്തു വരുന്നതായി നാം കാണുന്നു. ഇനിയും 50-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്ന് നാം വായിക്കുന്നു. നാം സംശയിക്കുന്നത് പോലെ തന്നെ പത്രോസാണ് തൻ്റെ വാൾ കൊണ്ട് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതറുത്തത്. ആ മനുഷ്യൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു എന്നും യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. ശിമോൻ പത്രോസ് ഒരു നല്ല മീൻപിടുത്തക്കാരനായിരുന്നു, പക്ഷേ അവൻ ഒരിക്കലും ഒരു നല്ല യോദ്ധാവായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 60-ാം വാക്യം മുതൽ നാം കാണുമ്പോൾ യേശുവിനെ വിസ്തരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ദ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു, മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. യേശു കള്ള ആരോപണത്തിനെതിരായി വാദിക്കുന്നില്ല. അവൻ വീണ്ടും പ്രവചനം നിവർത്തിക്കുകയാണ് ചെയ്തത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ മിണ്ടാതിരുന്നു എന്ന് നാം കാണും. അവൻ മശിഹയാണെന്ന് അവകാശപ്പെടുകയാൽ അവർ അവന് മരണശിക്ഷ വിധിച്ചു എന്ന് 63 മുതൽ 65 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണും. എന്നാൽ അവർ പീലാത്തോസിൻ്റെ മുമ്പാകെ പോയപ്പോൾ കുറ്റാരോപണത്തിൽ വ്യത്യാസം വരുത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. അതെ, പത്രോസ് തൻ്റെതായ ബലഹീനതകളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ശിമൻ പത്രോസ് വാസ്തവമായി യേശുവിനെ സ്നേഹിച്ചിരുന്നു. യേശുവിനോട് വിശ്വസ്തത ഉള്ളവനായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയും അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പരമാർത്ഥതയോടാണ് അതൊക്കെ ചെയ്തത്. എന്നാൽ അവൻ തന്നെ തന്നെ അറിഞ്ഞിരുന്നില്ല. ജഡത്തിന് നന്മയൊന്നുമില്ലെന്ന് മനസ്സിലാകാത്ത ആ സ്ഥാനത്തേക്ക് അവൻ വന്ന് ചേർന്നിരുന്നില്ല. എന്നാൽ പത്രോസ് തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു. ഒരു യഥാർത്ഥ വിശ്വാസിയെ പരിശോധിച്ചറിയുന്നത് ഇവിടെയാണ്. ഹൃദയം തകർന്നുള്ള അനുതാപത്തിൻ്റെ കണ്ണുനീരായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ലേഖനത്തിൽ അവൻ എഴുതുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് എഴുതുന്നതായി നാം കാണുന്നുണ്ട്. മനം തിരിഞ്ഞവൻ മടങ്ങി വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ തെറ്റുകളിലൂടെയൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ അനുതാപത്തോടെ കടന്നു വരുന്നുവെങ്കിൽ താങ്കളെ അതുപോലെ അംഗീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവിവരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ